2020 സെപ്റ്റംബർ 9 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് ഡൽഹി ഡയറിയിൽ പ്രസൂൻ എസ് കണ്ടത്ത് എഴുതുന്നു, ചരിത്രത്തിലേക്കൊരു സമ്മേളനകാലം. രാജ്യതലസ്ഥാനത്ത് അധികാര കേന്ദ്രമായ റെയ്സീന കുന്നിലേക്കുള്ള ചെറുകയറ്റത്തിന് താഴെ ട്രാഫിക് ഐലൻഡിനെ ചുറ്റി ചെറിയൊരു ഫുട്ബോൾ ഗ്രൌണ്ട് പോലെ വിശാലമായ വിജയ് ചൌക്കിൽ പകൽ പെയ്ത മഴയുടെ ബാക്കിപത്രമായി അവിടവിടെയായി വെള്ളം കെട്ടിക്കിടക്കുന്നു. അതിൽ മഴക്കാറുമാറി തെളിഞ്ഞ അമ്പിളിക്കലയുടെ ഉലഞ്ഞൊരു പ്രതിബിംബം. വിജയ് ചൌക്കിന് വലതുവശത്തെ പാർലമെന്റ് മന്ദിരവും മുന്നിൽ റെയ്സീന കുന്നിന് മുകളിലൂടെ ദൃശ്യമാകുന്ന രാഷ്ട്രപതി ഭവനും അധികാര കൊത്തളമായ സൌത്ത് നോർത്ത് ബ്ലോക്കുകളും നിദ്ര പൂണ്ടു. സൌത്ത് ബ്ലോക്കിന് പിന്നിലൂടെയും റാഫി മാർഗിൽ നിന്ന് വലതുതിരിഞ്ഞ് രാജ്പഥിലൂടെയും രാത്രി സഞ്ചാരികളുമായി വരുന്ന ഓൺലൈൻ ടാക്സികളുടെയും ബീഹാറി ഭയ്യമാർ ഒരു കാൽ മടക്കി സീറ്റിൽ വച്ച് ഓടിക്കുന്ന ഓട്ടോകളുടെയും ഇരമ്പലും ഇന്ത്യാഗേറ്റിലേക്ക് നീണ്ടുകിടക്കുന്ന രാജ്പഥിന്റെ വലതുവശത്തുള്ള പൂന്തോട്ടത്തിനരികിൽ നിർത്തിയിട്ട ഡൽഹി പോലീസ് PCR വാഹനത്തിലെ വയർലെസ് സെറ്റിൽ നിന്നുള്ള സന്ദേശങ്ങളും മാത്രം കേൾക്കാം. ലൂട്ടൻസ് സൈവ് രൂപകൽപ്പന ചെയ്ത ആധുനിക ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയുടെ രാത്രി ഇങ്ങനെയാണ്. പകൽ ലോകത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടക്കുന്ന നഗരഹൃദയം രാത്രി നിശബ്ദമായി ഉറങ്ങും. ബ്യൂറോക്രാറ്റുകൾ നിയന്ത്രിക്കുന്ന നഗരമെന്ന പേരുള്ളതിനാലാകാം വൈകിട്ട് 6 മണിക്ക് ഫയലുകൾ ക്ലോസ് ചെയ്ത് അവർ ഓഫീസ് പടിയിറങ്ങുന്നതോടെ തീരും ഡൽഹിയുടെ ദിവസം. ഇരുട്ടുപരക്കാനും കേജ്രിവാളിന്റെ LED ബൾബിന്റെ മഞ്ഞ നിറത്തിനുള്ളിൽ ചുരുണ്ടുകൂടി ഉറങ്ങാനും അധിക നേരം വേണ്ട. ഇക്കഴിഞ്ഞ ലോക്ഡൌൺ കാലത്ത് പകലും ഡൽഹി ഉറങ്ങിയിരുന്നു. അൺലോക്ക് പ്രഖ്യാപിച്ച ശേഷം വാഹനങ്ങൾ ഇറങ്ങി പകലുകൾ ശബ്ദമുഖരിതമാകുന്നതുവരെ. ഡൽഹിയുടെ പകലിനും രാത്രിക്കും ഒരുപോലെ ജീവൻ വയ്ക്കുന്ന ചില സമയങ്ങളുണ്ട്. 3 മാസത്തിലൊരിക്കൽ പാർലമെന്റ് സമ്മേളിക്കുന്ന ദിവസങ്ങൾ അതിലൊന്നാണ്. ആ സമയത്ത് ലൂട്ടൻസ് ഡൽഹി മയക്കം വിട്ട് ഉഷാറാകും. റാഫി മാർഗിലും റെഡ്ക്രോസ് റോഡിലും റെയ്സീന റോഡിലും മന്ത്രി വാഹനങ്ങളും എസ്കോട്ട് ജീപ്പുകളും നിലവിളി ശബ്ദവുമായി തലങ്ങും വിലങ്ങും പായും. പ്രധാന റൌണ്ട് എബൌട്ടുകളിൽ സ്പെഷ്യൽ ഡ്യൂട്ടി പാസ് ഷർട്ടിൽ ഒട്ടിച്ച പോലീസുകാരും പ്രധാനമന്ത്രിയുടെ VVIP മൂവ്മെന്റ് റൂട്ടുകളിൽ യന്ത്രത്തോക്കുകളേന്തി കമാൻഡോകളും നിരക്കും. പ്രധാന മന്ത്രാലയങ്ങൾക്ക് മുന്നിൽ നീലയും ചുവപ്പും ലൈറ്റിട്ട ചുവപ്പുമഷിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നെഴുതിയ ഉദ്യോഗസ്ഥ വാഹനങ്ങൾ നിരക്കും. കാര്യസാധ്യത്തിനായി വരുന്ന ഹരിയാനയിലെയും UPയിലെയും വൻ സ്രാവുകൾ ഡൽഹിയിലെ നിയമം തങ്ങൾക്ക് ബാധകമല്ലെന്ന രീതിയിൽ കാൽനടക്കാരെ പുറത്താക്കി തങ്ങളുടെ SUV ഫുട്പാത്തിലേക്ക് കയറ്റി പാർക്ക് ചെയ്യും. രാത്രികളിൽ മന്ത്രിമന്ദിരങ്ങൾ അലങ്കാര ദീപങ്ങളിൽ കുളിച്ച് സൽക്കാരങ്ങൾക്ക് വേദിയാകും. ഭരണപ്രതിപക്ഷ വിദ്വേഷം മറന്ന് നേതാക്കൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും. കുറച്ചുകാലം മുൻപുവരെ പാർലമെന്റ് സമ്മേളനത്തിന് കൊടി കയറുന്നതിനൊപ്പം കേരള ഹൌസ് സ്ഥിതി ചെയ്യുന്ന ജന്തർ മന്തർ റോഡിലെ സ്ഥിരം സമരവേദിയും ഉണരുമായിരുന്നു. കേരളം മുതൽ കാശ്മീർ വരെയുള്ള പരാധീനക്കാർ പന്തൽ കെട്ടി അവിടെ രാപ്പകൽ സമരം നടത്തിയിരുന്നു. പാർലമെന്റ് മാർച്ചിനെന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് ഫ്രീ ട്രെയിൻ ടിക്കറ്റും താമസവും ഓഫർ ചെയ്തു കൊണ്ടുവരുന്ന അണികൾ പാർലമെന്റ് മന്ദിരം 1.5 കിലോമീറ്റർ അകലെയാണെന്നറിഞ്ഞ് നേതാക്കളെ പഴിക്കുമായിരുന്നു. പാർലമെന്റും വിജയ് ചൌക്കും രാഷ്ട്രപതി ഭവനും എല്ലാം ഉൾപ്പെടുന്ന അതിസുരക്ഷാ മേഖലയിൽ സമരങ്ങൾ അനുവദിക്കാറില്ല. ഡൽഹി കൂട്ടമാനഭംഗത്തെ തുടർന്ന് കോളേജ് കുട്ടികൾ നടത്തിയ സമരം ഇതിന് ഒരപവാദമാണ്. ജന്തർ മന്ദിറിലെ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കലും അറസ്റ്റ് ചെയ്ത് നീക്കലുമൊക്കെയായി തൊട്ടടുത്ത പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെ ഏമാന്മാർക്കും പാർലമെന്റ് സമ്മേളനകാലത്ത് പിടിപ്പത് പണിയായിരുന്നു. സമീപത്തെ VIP താമസക്കാരുടെ പരാതിയെ തുടർന്ന് കുറച്ചുകാലം മുൻപാണ് ജന്തർ മന്ദിറിലെ സമരവേദി ന്യൂഡൽഹി സ്റ്റേഷന് സമീപം രാംലീല മൈതാനിയിലേക്ക് മാറ്റിയത്. എങ്കിലും ചില പ്രതിഷേധങ്ങൾ ഇപ്പോഴും അണപൊട്ടി ജന്തർ മന്ദിറിലേക്ക് പ്രവഹിക്കാറുണ്ട്. പാർലമെന്റിലേക്ക് വരുന്ന സന്ദർശകർക്കുള്ള പ്രധാന റിസപ്ഷനിലേക്ക് പോകേണ്ട റെയ്സീന റോഡിൽ പാർലമെന്റ് സമ്മേളനകാലത്ത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അടക്കം സന്ദർശകരുടെ തിരക്കാകും. ഒപ്പം നിരത്തിയിട്ട പോലീസ് പട്ടാള വാഹനങ്ങളുടെ നിരയും. കോവിഡിനെ തുടർന്ന് മാർച്ച് മാസം മുതൽ തിരക്കിനെ ഹറാമായി കാണുന്ന ഡൽഹിയിലേക്ക് പാർലമെന്റിന്റെ മറ്റൊരു സമ്മേളനം വരികയാണ്, ചരിത്രത്തിന്റെ ഭാഗമാകാൻ. സാധാരണ സമ്മേളനകാലത്ത് പാർലമെന്റിൽ രാജ്യസഭയിലെ 243 എംപിമാരും ലോക്സഭയിലെ 542 എംപിമാരും എത്തുമ്പോൾ തന്നെ വലിയ വലിയ ആൾക്കൂട്ടമാണ്. സഭാ നടപടികളിൽ അടക്കം മന്ത്രിമാരെ സഹായിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഒരു പട തന്നെ ഒപ്പമുണ്ടാകും. എംപിമാർക്കൊപ്പവും സെക്രട്ടറിമാരും സഹായികളും ഉണ്ടാകും. മന്ത്രിമാരെ കാണാനെത്തുന്ന സംസ്ഥാന മന്ത്രിമാർ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവരുടെ തിരക്ക് വേറെ. രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ പല ബാച്ചുകളിലായി ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഗാലറികളിൽ സന്ദർശകരെ കയറ്റാറുണ്ട്. ഇതിനു പുറമെ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരും ഉണ്ടാകും. സെപ്റ്റംബർ 14 തുടങ്ങുന്ന സമ്മേളനത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാനായി സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. മന്ത്രിമാർക്കൊപ്പം വരുന്ന ഉദ്യോഗസ്ഥർക്കും എംപിമാരുടെ സഹായികൾക്കും നിയന്ത്രണം വരും. എംപിമാർക്കും ഷിഫ്റ്റാണ്. രാജ്യസഭാ എംപിമാർ രാവിലെയും ലോക്സഭാ എംപിമാർ ഉച്ചയ്ക്കും വന്നാൽ മതി. അങ്ങനെ തിരക്കും ബഹളവുമില്ലാത്ത സമ്മേളനമെന്ന പേരിലാകും വരും കാലത്ത് ഈ മഴക്കാല സമ്മേളനം അറിയപ്പെടുക. സന്ദർശന നിയന്ത്രണങ്ങൾ പുറത്തും പ്രതിഫലിച്ചേക്കും. ആളെക്കൂട്ടിയുള്ള പ്രതിഷേധങ്ങൾക്ക് വിലക്കുള്ളതിനാൽ ജന്തർ മന്ദറിലും ബഹളങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോഴും ആശ്വാസത്തിന് മന്ത്രിവാഹന വ്യൂഹങ്ങളുടെ നിലവിളി ശബ്ദങ്ങളും മന്ത്രാലയങ്ങൾക്ക് മുന്നിലെ തിരക്കും മാത്രം തുടരുമായിരിക്കും. കോവിഡ് കാലമാകെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണല്ലോ. ആ പട്ടികയിലേക്ക് ഒരു മൺസൂൺ സമ്മേളനവും കടന്നുവരുന്നു.